അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് പോരാ, അള്ളാഹുവിന്റെ നോട്ടം ഹൃദയത്തിലേക്കാണ്. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ പേരിൽ എന്ത് ഈ വിഷയം ആരംഭിക്കുന്നു? ഏത് വിഷയം? ഏത് വിഷയം തുടങ്ങുമ്പോഴാണോ അത് പറയുന്നത്? ആ വിഷയം അർവഹിമാനി മഹാകാരുണികനായ, അതായത് ശത്രുക്കളെയും മിത്രങ്ങളെയും വേർതിരിക്കാതെ വ്യാപകമായ നിലയിൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ, അതാണ് റഹ്മാൻ. അർറഹീമി കരുണാനിധിയായ, ഈ കാരുണ്യം പുറമെ കാണിക്കൽ മാത്രമല്ല ഉള്ളിലും കാരുണ്യമുള്ളവനാണ്. അത്തരത്തിലുള്ള കാരുണ്യത്തിന്റെ ഉടയവൻ, കാരുണ്യത്തിന്റെ കടൽ ആയിട്ടുള്ള അള്ളാഹുവിന്റെ പേരിലാണ് ഞാൻ ഈ വിഷയം തുടങ്ങുന്നത്. പേരില്ലാത്ത മാത്രം അർത്ഥമുള്ളതാണ്. വളരെ അർത്ഥമുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ സംഘത്തിന്റെ സെക്രട്ടറി സ്വാഗതം പറയുമ്പോൾ അല്ലെങ്കിൽ നന്ദി പറയുമ്പോൾ, ഞാൻ നന്ദി പറയുന്നു എന്റെ സ്വന്തം പേരിലും നന്ദി പറയുന്നു, ഈ സംഘടനയുടെ പേരിലും നന്ദി പറയുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. പേരില്ലെന്ന് അവിടെ പറയുന്നതിന് അധികം പേരുള്ളുണ്ട്. അതായത് ഞാൻ എന്റെ തലത്തിൽ സ്വന്തം അഭിപ്രായത്തിന് നന്ദി പറയുന്നതല്ല, ഈ കമ്മിറ്റിയിൽപ്പെട്ട എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. ഞാൻ എന്റെ നാമം കൊണ്ട് പറയുന്നു, എനിക്ക് വേണ്ടി മാത്രമല്ല മറ്റെല്ലാവർക്കും കൂടി വേണ്ടിയാണ് നന്ദി പറയുന്നത്. പേരിൽ എന്നതിന് അങ്ങനെ ഒരർത്ഥമുണ്ട്. അത് സന്ദർഭം പോലെ അതിന്റെ അർത്ഥം ഗ്രഹിച്ചുകൊള്ളേണ്ടതാണ്. ഒരു പീടികയിൽ നിന്ന് ഒരു വീട്ടിലേക്ക് സാധനങ്ങൾ കണക്കൊടുക്കുമ്പോൾ ആ കുടുംബത്തലവന്റെ പേര് മേലെ എഴുതിയിട്ട് അതിന്റെ താഴെ നിന്നാണ് പേരിൽ കണക്ക്. അവിടെ പേരില്ലെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ സാധനം വാങ്ങാൻ വന്ന ഈ കുട്ടിയുടെ ആവശ്യത്തിനല്ല ഞാൻ ചെയ്യുന്നത്, കൊടുക്കുന്നത്. വീട്ടുകാരൻ ആവശ്യപ്പെട്ടതാണ്, ഈ കടം വിടാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് എന്നൊക്കെയാണല്ലോ അവിടെ പേരിൽ എന്ന് എഴുതുന്നതിന്റെ പറയുന്ന സാരം. അങ്ങനെ ഓരോ സന്ദർഭത്തിലേക്കും യോജിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊള്ളണം. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അള്ളാഹുവിന്റെ പേരിൽ എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നു, എന്താണ് ആ പേരിൽ നിന്നാണ് പറയുന്നത് എന്റെ ആശയം? ഈ വെള്ളം എനിക്ക് കുടിക്കാൻ കിട്ടിയത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താലാകുന്നു, എന്റെ സാമർഥ്യം കൊണ്ട് എന്റെ കഴിവ് കൊണ്ടല്ല ഈ വെള്ളം എനിക്ക് കുടിക്കാൻ സാധിച്ചത്. അഫറായിത്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ലി അള്ളാഹു പറയുന്നു. അഫറായിത്തും, ഏ ബുദ്ധിയുള്ള മനുഷ്യരെ, നിങ്ങൾ അനുവദിച്ചിട്ടുണ്ടോ അൽ മാ അല്ലദീ തശ്റബൂന, നിങ്ങൾ ദാഹിച്ചു വലിയ വിഷപ്പിക്കുന്ന അവസരത്തിന് ദാഹത്തോർത്ത് ആശ്വസിക്കുന്ന ഈ വെള്ളമുണ്ടല്ലോ, അതേപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ അംശം അൽഗൽത്തുമൂഹം മിനൽ മുസ്ലി, ദേഹത്തിൽ നിന്ന് ആ വെള്ളത്തെ ഭൂമിയിലേക്ക് ഇറക്കുന്നത് നിങ്ങളാണോ? അം നഹ്നുൽ മുൻസിലൂൻ, അഥവാ നാമാണോ ആ വെള്ളം നിങ്ങൾക്ക് ഇറക്കി തരുന്നു? അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പിന്നെയും പറയുന്നു, ലോ നഷാഹുല ജഅൽനാഹു ഉജാജൻ, ഈ വെള്ളം നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ വളരെ ദുഷ്വാദുള്ള കയ്പുള്ള വെള്ളമാക്കി തീർക്കുമായിരുന്നേനെ. പല ഉദാഹരണം, നിങ്ങളെന്താ കൂട്ടരെ നന്ദി കാണിക്കാത്തത്? അതായത് ഈ മഴ പെയ്യുന്ന വെള്ളം വളരെ സുഖവും വളരെ ഗുണവുമുള്ള വിശേഷപ്പെട്ട വെള്ളമാണ്. അത് മനുഷ്യൻ ഉപയോഗിക്കുന്നു, അവന്റെ ആരോഗ്യത്തിന് അതുകൊണ്ട് ഗുണമുണ്ട് ലഭിക്കുന്നു, അതിനു പുറമെ മറ്റു പലതും സംഭവിക്കുന്നു. എന്നാൽ ഈ വെള്ളം ഈ തരത്തിൽ ആവശ്യം പോലെ മഴ പെയ്യിച്ച് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആ അനുഗ്രഹകർത്താവിന്റെ അനുഗ്രഹത്തെ പറ്റി നിങ്ങൾ എന്താ ചിന്തിക്കുന്നു? അപ്പോൾ നമ്മളുടെ സാമർഥ്യം കൊണ്ടല്ല ഈ വെള്ളം നമുക്ക് ഈ പ്രകാരം കിട്ടിയതും ഉപകാരപ്പെട്ടതും, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കിട്ടിയതാണ്. അതുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ പേരിൽ എന്ന് അവിടെ പറയുന്ന ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം വെള്ളം തന്നു കുടിച്ചുകൊള്ളാൻ സമ്മതമുണ്ട്. സമ്മതം തന്നിട്ടില്ലെങ്കിൽ കുടിക്കില്ലല്ലോ. പ്രമദാമാസത്തിന് മകര സമയത്ത് നമ്മളെന്താ കുടിക്കാത്തത്? ഒരുവർഷം സമ്മതം തന്നില്ല, അതുകൊണ്ട് കൊടുക്കുന്നില്ല. അതേസമയത്ത് സൂര്യനെ അസ്തമിച്ചാൽ കുടിക്കാൻ ഉത്സാഹിക്കുന്നു. അതെന്താ കാരണം? അത് കുറച്ചോളം പറഞ്ഞു. അതുകൊണ്ട് അപ്പൊ അള്ളാഹുവിന്റെ സമ്മതമാണ് സർവപ്രധാനമായിട്ടുള്ളത്. ആ സമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കുടിക്കുന്നു. കുടിച്ചിട്ട് സമ്മതമില്ലായിരുന്നെങ്കിൽ കുടിക്കുകയില്ല എന്ന് സാധ്യത. പിന്നെ മറ്റൊരു വിഷയം, വെള്ളം നെയ്യാറുണ്ട്, കുടിക്കാൻ സമ്മതവും കിട്ടിയിരിക്കുന്നു, പക്ഷേ കുടിച്ചുകൂടാ. കുടിച്ചാൽ ശോക്കെടുക്കും, ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് മുമ്പ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഓപ്പറേഷനിൽ നിന്ന് എനിക്ക് ബോധം വന്നപ്പോൾ തുടങ്ങണമെങ്കിൽ വെള്ളം കുടിക്കണം, പക്ഷേ കുടിക്കാൻ തരൂല. ആ സമയത്ത് കുടിച്ചുകൂടാ. അങ്ങനത്തെ അനുഭവം നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാകാം. ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഒഴിവാക്കി കിട്ടി. ഇങ്ങനെ പലവിധത്തിലുള്ള അനുഗ്രഹങ്ങൾ എവിടെയുണ്ട്, അതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് ഓർമ്മിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ ഞാൻ കുടിക്കുന്നു എന്ന് പറയും. പിന്നെ എല്ലാ വിഷയങ്ങളും ഒരു ആട്ടിനെയോ കോഴിയെയോ നാം മറുക്കുകയാണ്. അവിടെ അള്ളാഹുവിന്റെ പേരിൽ എന്ന് പറയുന്ന ഇതിന്റെ അർത്ഥം എന്താണ്? യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അള്ളാഹു സമ്മതം തന്നിരിക്കുന്നു അറുത്ത് തിന്നുകൊള്ളുവാൻ. അതുകൊണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യൂല. ഒരു ജീവിയുടെ പ്രാണനെ നശിപ്പിക്കുകയാണല്ലോ. അപ്പോ അത് ന്യായമായ അനുവാദം കിട്ടിയെങ്കിലല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ ഞാൻ ഇതിനാർക്കുന്നു എന്നും അവിടെ മനസ്സിലാക്കണം. ഇനി ഇവിടെ സന്ദർഭവശാൽ ഒരു കാര്യം ഉണർത്തുന്നു. ചില ആളുകൾ പേരുമില്ലാത്ത ചില പാവങ്ങൾ പത്രികളുടെയും മുഹദ്ദീസിന്റെയും മറ്റും പേരിൽ ആട്ടിനെയും കോഴിയെയും നിർത്തിയാക്കിയിട്ട് അർക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി എന്ന് പറയുന്നുണ്ട്. അതിന്റെ നില എന്താണ്? യഥാർത്ഥം പറയുകയാണെങ്കിൽ ആ സാധനം വൈദ്യശേഷന്റെ പേരിൽ ആക്കിക്കഴിഞ്ഞതാണ്. എന്നിട്ടിപ്പോൾ അർക്കുമ്പോൾ ബിസ്മില്ലാഹി എന്ന് പറയുന്നതിന് അതൊരു വാക്കുമാറ്റവും കൂടിയാണ്. ശരിക്ക് നേർക്കുനേരെ പറയുകയാണെങ്കിൽ ബിസ്മിശേഷം വീട്ടി എന്ന് പറയുന്ന ആൾക്കാർ അങ്ങനെ രജിസ്റ്റർ ചെയ്തതാണല്ലോ. ഇത് വിശ്വി ശേഷാനി എന്ന് പറഞ്ഞാലും തിരക്കടില്ല. ശേഷാനാണ് ഇതിനെ ഉപദേശിച്ചത്. അപ്പൊ നേർക്ക് ആരുപേരില്ലാക്കിയതാണെങ്കിലും മറക്കുമ്പോൾ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞ ആൾക്കാർ ചെയ്യുന്നതിന് വിരോധമില്ലെന്ന് പറയുന്നവരുണ്ട് നമ്മളുടെ ഇടയിൽ. അത് ശരിയല്ല. അത് ഒരു വാക്ക് വസ്തുനിഷ്ഠമാവണമെന്ന മനുഷ്യൻ എന്തൊരു വാക്ക് പറയുന്നതും കാര്യമായിരിക്കണം. ആടി അവരാൾ പാടില്ല. അള്ളാഹുവിന്റെ പേരിൽ ചേർന്നുള്ളത് മുമ്പേ വിട്ടിരിക്കണം, വേറെ പേരിൽ ആക്കിയിരിക്കണം. അപ്പൊ അതല്ല എന്റെ യഥാർത്ഥം സംഭവം വസ്തുത. അതുകൊണ്ട് അള്ളാഹുവിന്റെ പേരിലല്ലാതെ വിദ്യാഭ്യാസ പദ്ധതികളുണ്ടായവരുടെ പേരിൽ നേർച്ചയാക്കിയിട്ടാക്കുന്ന ആളുകൾ ബിസ്മില്ലാഹി എന്ന് ചൊല്ലുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് അത് ഹാലാവൂല. അള്ളാഹുവിന്റെ വീടിലാക്കപ്പെട്ട ഹിന്ദുക്കളെ തിന്നാൻ പാടില്ല, അതിന്റെ മാംസം ഹറാമാണെന്ന് പറഞ്ഞതിൽ പെട്ടതാണ്. ഇങ്ങനെ അതുപോലെ തന്നെ നമ്മൾ ഒരു വാഹനത്തിൽ കയറുക, കാറോ ബസ്സോ ലോറിയോ കപ്പലോ വിമാനമോ, അപ്പോൾ അതിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം കേട്ടോ. എന്താ കാര്യം? അള്ളാഹുവിന്റെ പേരിൽ ഞാനിതായി വാഹനത്തിൽ യാത്ര ചെയ്യാൻ എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ വാഹനം ഉണ്ടാക്കി കൊടുക്കുകയും യാത്ര സുഖകരമാക്കി കൊടുക്കുകയും ചെയ്ത അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ഓർമ്മിക്കുകയും അതിന് ഒരു നന്ദി വിചാരിക്കുകയും ചെയ്തുകൊണ്ടുള്ള പ്രതീകമാണ് അത് അവിടെ ബിസ്മില്ല എന്ന് ചൊല്ലൽ. ബസ്സിലേക്ക് കയറുമ്പോൾ ബിസ്മി ഇല്ലാതെ ഒരുങ്ങിയാൽ ചിലപ്പോ മനസ്സിൽ തോന്നും, ഞാനിപ്പോ ബിസ്മിയൊക്കെ ചൊല്ലിയിട്ടെന്നാൽ ഈ അടുത്തുള്ള ആളുകളൊക്കെ ഞാനൊരു മഹാപഴഞ്ചനാണ്, മതപ്രാന്തനാണ് എന്നൊക്കെ വിചാരിക്കുമല്ലോ. ഇന്ദ്രിയുണ്ട്, അതുകൊണ്ട് എന്താ പാടാ വരുമ്പോൾ. അപ്പൊ അത് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും വിചാരിച്ചോട്ടെ, നമുക്ക് അതുകൊണ്ടൊന്നും ഇഷ്ടം വരൂല. ശരിക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് എന്റെ ബസ്സിലേക്കും വണ്ടിയിലേക്കും ഒക്കെ കാലെടുത്തു വെക്കണം. പിന്നെ ഭരിഭക്തന്മാരും തമ്മിൽ ഇടപെടുമ്പോൾ ബിസ്മില്ലാഹ് അല്ലാഹുവിന്റെ പേരിൽ ഞാൻ ഇതിൽ ഇടപെടുന്നു. എന്തായാലും അള്ളാഹു സമ്മാനം കൊണ്ട് ചെയ്യുമെന്ന് അല്ലേ ചെയ്യൂല, അതേണ്ട കാര്യം. അള്ളാഹു അനുവദിച്ചൊന്നും മാത്രമല്ല പ്രേരിപ്പിച്ചു, നിർബന്ധമല്ലെങ്കിലും പേര് പ്രേരിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അത് ഓർമ്മിച്ചിട്ടാണ് എന്റെ ഇപ്പോഴത്തെ ഈ നീക്കം എന്ന് ശരിക്കും ബോധപൂർവം ചിന്തിച്ചു വേണം ബിസ്മില്ലാഹ് അവിടെ അതിൽ പ്രവേശിക്കാൻ. അപ്പോൾ പക്ഷെ അതിന് ഒരു ശരിയായ നിലയിലേക്ക് വേണമെങ്കിൽ അള്ളാഹു അനുവദിക്കാത്ത മാർഗത്തിൽ അച്ഛനും ഒന്നിലും ഇടപെടാതെ സൂക്ഷിക്കുന്നവരായി, അങ്ങനെ സൂക്ഷിച്ചു ജീവിക്കുന്നവനാണ് ആയാൽ അനുവദിച്ച മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ ബിസ്മില്ലാഹി എന്ന് പറയുന്നതിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് വരുന്നതാണ്. ഈ നിലയിൽ എല്ലാ കാര്യങ്ങളിലും നമ്മൾ വീട് തുറക്കുമ്പോൾ, വീട് അടക്കുമ്പോൾ, വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ, ഇറങ്ങി പോകുമ്പോൾ, ഇങ്ങനെ എല്ലാ സന്ദർഭങ്ങളിലും ബിസ്മില്ലാഹി എന്ന് ചൊല്ല ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാകും. അതിന് പൊതു നമ്മൾ മനസ്സിലാക്കണം, അപ്പോഴതിന്റെ രുചി അറിയാം. പിന്നെ അള്ളാഹുവിന്റെ പേരിൽ ഞാൻ ഇതാരംഭിക്കുന്നു, അതെന്ന് പോലെ ക്ലാസ് കൊടുത്താൽ അതും ബിസ്മില്ലാഹിയാണ്, അള്ളാഹുവിന്റെ പേരില്ല. എന്റെ സ്വന്തം ആഗ്രഹത്തിനോ ഇഷ്ടത്തിനോ, അല്ലെങ്കിൽ ഇവിടെയുള്ള എന്റെ സ്നേഹന്മാരുടെ ഇഷ്ടത്തിനോ അങ്ങനെയല്ല, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഇതിൽ എന്നെ ക്ഷണിച്ചതും ഞാനത് സ്വീകരിച്ചതും. റഹ്മാനി മഹാകാരുണ്യനായ എന്ന് വെച്ചാൽ റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം വിശാലമായ നിലയിൽ വ്യാപകമായ നിലയിൽ കാരുണ്യത്തെ ചൊരിയുന്നവൻ എന്നാണ്. ശത്രു മിത്രം അല്ലെങ്കിൽ മുമ്മിൻ കാഫിർ വേർതിരിക്കൂല, എല്ലാവർക്കും വ്യാപകമായ നിലയിൽ. അങ്ങനത്തെ എത്രയോ വിഷയങ്ങളിപ്പോ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ സൂര്യൻ അസ്തമിച്ചു, ആ അസ്തമിച്ചിട്ട് ഇരുട്ട് വ്യാപിച്ചു, അതിൽ പല ഗുണങ്ങളുണ്ട്. പിന്നീട് സൂര്യൻ ഉദിച്ചിട്ട് വെളിച്ചം വ്യാപിക്കുന്നു, അതിനും ഉണ്ട് ഗുണങ്ങളുണ്ട്. അതിനകത്ത് കൂടാതെ മനുഷ്യർക്കോ വന്യജീവികൾക്കോ ചെടികൾക്ക് വരെ നിലനിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഈ സൂര്യന്റെ ഉദയാസ്തമനങ്ങളിൽ പല ജാതി ഗുണങ്ങളും അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ബിസ്മില്ലാഹ് അസ്ബഹന, അല്ലാഹുവിന്റെ പേരിൽ ഞാനിതാ പുലർച്ചയ്ക്ക് പുറപ്പെടുന്നു, ജലപ്പുറത്ത് ഞാൻ എന്റെ കർമ്മങ്ങളിലേക്ക് പുറപ്പെടും. അപ്പോ ഇത് ബിസ്മില്ലാഹി ഒഴിഞ്ഞൊരു അവസരം മുമ്പിന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം. അബുല്ലഫാ അമൃതസരി എന്ന് വടക്കേ ഒരു അഹ്ലഹദീസിന്റെ വലിയ നേതാവുണ്ടായിരുന്നു. ഒരു ഹിന്ദു നേതാവുമായി ഒരു വാദപ്രതിവാദം നിശ്ചയിച്ചിട്ടുണ്ട്. ആ വാദപ്രതിവാദത്തിന് യാത്ര പുറപ്പെട്ടപ്പോൾ അദ്ദേഹം കയറി അതേ വണ്ടിയിൽ തന്നെ ആ മറുപക്ഷക്കാരനായ ഹിന്ദു ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിലാണ് യാത്ര. അങ്ങനെ ഒന്നും അങ്ങോട്ടും കൊണ്ടും അറിയില്ല. രണ്ടാമത് സ്ഥലത്താണ് ചെന്നിറങ്ങിയത്. ആൾക്കാർ വന്നിട്ട് സനാവുള്ള അമൃതസരിയെ സ്വീകരിക്കുന്നതും ബഹുമാനിക്കുന്നതും ഒക്കെ കണ്ടപ്പോ ഈ ഹിന്ദു നേതാവ് അവരോട് ചോദിച്ചത് ആരാണിത്, അത് ഇന്ന് വരെ ഒരു യോഗത്തിന്റെ ഒരാളാണ്, ഇന്ന ആളാണ് അമൃതം. ഓഹോ, എന്നാലേ അയാളോട് സംസാരിക്കാൻ ഞാനില്ല. എന്താണ് അയാൾ എല്ലാ ആർത്തങ്ങളിലും അനക്കങ്ങളിലും ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് അയാൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ പ്രത്യക്ഷത്തിൽ മേൽനോട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ എല്ലാ നീക്കങ്ങളും. അതുകൊണ്ട് അയാളോട് വാദ പറഞ്ഞു നടത്താൻ ഞാനില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ഒഴിഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ പേര് എന്നുള്ളത് ചില്ല ഒന്നല്ല. അത് പറഞ്ഞുകൊണ്ട് നാം നമ്മളുടെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ അത്രയും വിളയാട്ടം, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ വിളയാട്ടമുണ്ടാവുന്നതാണ്. അർറഹ്മാനി മഹാകാരുണികൻ എന്ന് വെച്ചാൽ പറഞ്ഞല്ലോ അള്ളാഹുവിൻ വിശ്വസിച്ചവനാണ് അഥവാ അള്ളാഹുവിനെ തള്ളിപ്പറഞ്ഞവനാണ്, അള്ളാഹുവിനോട് ഭക്തിയുള്ളവനാണ്, ദൈവപ്പെടുത്തി അള്ളാഹുവിനോട് വികാരം കാണിക്കുന്നവനാണ്, ആ വക യാതൊന്നും വ്യത്യാസപ്പെടുത്താതെ വ്യാപക പാരമ്പര്യത്തിലുള്ള കാരണം നൽകുന്നവൻ. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ രാവും പകലും ഞാൻ എടുത്തു പറഞ്ഞത്. അതിന്റെ കൂടെ ആരാരംഭിക്കാത്തത് ഭൂമികൾക്ക് മാത്രമായിട്ട് ഒരു ആവുണ്ടോ ഒരു പകലുണ്ടോ? മഴ പെയ്യുന്നു. ഈ മഴ പെയ്യുന്നത് മുമിനികൾക്ക് മാത്രമായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ? വ്യാപകമായ നിലയിലല്ലേ മഴ പെയ്യുന്നത്, കാറ്റടിക്കുന്നത്? ഇങ്ങനെ നോക്കിയാൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലത വളരെ വിസ്തൃതവും വ്യാപകവുമാകുന്നു. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ പേരിലാണ് ഞാനിപ്പോൾ ഇതിന് ഇറങ്ങുന്നത് എന്ന് പറയുന്നത്. ഇതിലുള്ള ഒരു പൊരുൾ തീർച്ചയായും അവന്റെ അനുഗ്രഹം എനിക്ക് ഈ വിഷയത്തിൽ ലഭിക്കും എന്നാണ് എന്റെ വിശ്വാസം അവിടെ പ്രകടിപ്പിക്കുക. എന്താ ഇത്ര വലിയ കൃപയുള്ളവനാണ്, ശത്രുക്കൾക്ക് പോലും അള്ളാഹുവിനെ ചീത്ത പറയുന്നവർക്ക് പോലും ചീത്ത പറയാം, അള്ളാഹുവിനെ ചീത്ത പറയാം. നമുക്കൊന്നും കേട്ടാൽ സഹിക്കാൻ കഴിയാത്ത ചീത്ത അങ്ങനെയുണ്ടോ? ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു വിവാഹം കഴിക്കാത്ത ഒരു പെണ്ണ് ഇവിടെ പ്രസവിച്ചു. ഉദാഹരണം പറയാട്ടോ, പെണ്ണ് പ്രസവിച്ചു. ഏതാ പെണ്ണ്? ഈ കുട്ടിയുടെ അച്ഛൻ. ഞാൻ ഉദാഹരണത്തിന് പറയാണ്, എനിക്ക് വിഷമമുള്ള ഒരു വാർത്ത പറയുന്നത്. മുറുപോലുവിന്റെ കുട്ടിയാണ് അതെന്ന് ആളുകൾ പറഞ്ഞു. യാസല, എന്തായിരിക്കും എന്റെ അവസ്ഥ? എനിക്ക് സഹിക്കാൻ കഴിയില്ല. എവിടെയാണ് ഞാൻ പോയി ഒളിക്കുക എന്നുള്ളത് പറയാൻ കഴിഞ്ഞൂല. എന്റെ പേരില്ലാത്ത ആഗ്രഹം കിട്ടൂല. അത്രയും അസഹ്യമായ നാറിയ ആക്ഷേപത്തിന്റെ വാക്കാണല്ലോ അത്. ഇനി ഞാൻ മനുഷ്യനെ പറയുന്നു, മറിയം ബിബിയെ മാപ്പിളത്ത് വെച്ചിട്ടില്ല, പ്രസവിച്ചു. വേശാന ബിജി ഒരു വോട്ടിൽ പറഞ്ഞു ദൈവത്തിന്റെ മോനാണ്. ഇത് കേട്ടിട്ട് യാതൊരു നടപടിയും എടുക്കാതെ ഇഷ്ടംപോലെ പറഞ്ഞു കണക്കുമെന്ന് നോക്കാം എന്ന് വെച്ചിരിക്കാം. എന്നിട്ട് അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വല്ല ക്ഷീണം വരുത്തിയിട്ടുണ്ടോ? ലോകത്ത് പലരിലും മികച്ചു നിൽക്കുന്ന വിഭാഗമാണ് അവർ. എന്താണ് എന്തൊരു അത്ഭുതമാണ്, എന്തൊരു പരീക്ഷണമാണ്. ഞാനൊരു പാതിരി അച്ഛനോട് ചോദിച്ചേ, അച്ഛ നിങ്ങളുടെ പള്ളിയുടെ പരിസരത്തിൽ അവിവാഹിത ആയാലും കൊണ്ടു പ്രസവിച്ചു എന്നിരിക്കട്ടെ. നിങ്ങൾ ആളുകൾ പറഞ്ഞ അച്ഛന്റെ കുട്ടിയാണെന്ന്, അച്ഛൻ പുറത്തു വന്നു ചോദിച്ചു, പുറത്താൻ കഴിയൂല എന്ന് പറഞ്ഞു. ആഹാ, അപ്പൊ നിങ്ങളെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് പുറത്താൻ കഴിയാത്ത വിഷയം സർവമഹത്വത്തിന്റെയും ഉടയവനായ യഹോവയെ പറ്റി നിങ്ങൾ പറയുന്നത് എന്തൊരു എന്തൊരു അത്ഭുതമാണ്. എന്താ നിങ്ങൾ ആരംഭിക്കാത്തത് എന്ന് ഞാൻ അദ്ദേഹത്തെ ഉണർത്താൻ ശ്രമിച്ചു. അപ്പൊ പറഞ്ഞത് ആ അർത്ഥത്തിലല്ല അങ്ങനെ പറയുന്നത്. ആഹാ, എന്തിനാണ് ചീത്ത വാക്ക് പറഞ്ഞിട്ട് നല്ല അർത്ഥം വെക്കണം? ആ വാക്കുകൾ ഉപേക്ഷിക്കുന്നില്ല നല്ലതാണ്. ആ ദുഷിച്ച് നാളിലെ വാക്ക് പറയണമെന്ന് വാശിപ്പിക്ക. വാശി എന്ന് വെച്ചാൽ അത് പറയാത്തവരുടെ ക്രിസ്ത്യാനിയല്ല. ഒരാൾ ക്രിസ്ത്യാനിയായി അംഗീകരിക്കപ്പെടണമെങ്കിൽ അത് പറയണം. യാ സല, ഹിന്ദുരനുഭവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യന്മാർ ഈ ലോകത്തുണ്ട് എന്നുള്ളത് അനുഭവത്തിൽ കണ്ടപ്പോഴാണ് ഈ വിശ്വസിക്കുകയില്ല. കൽപ്പിച്ചുകൊണ്ട് അത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചീത്ത വാക്ക് ആർക്കും സഹിക്കാൻ കഴിയാത്തത് അപ്പാഹു ഇതിനെപ്പറ്റി അവർ പറഞ്ഞിട്ട് അവർക്ക് ഈ ലോകത്ത് കൂടുതൽ കൂടുതൽ സൗകര്യങ്ങളും മേന്മയും കഴിക്കൊണ്ടിരിക്കുന്നുണ്ട് കുമാരമ്മ. അങ്ങനെ റഹ്മത്ത് വ്യാപകമായി വിശാലമായി നൽകുന്നവൻ ഇതാണ് റഹ്മത്ത്. കരുണാനിധിയായ, അതായത് കാരുണ്യ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല കരുണയുള്ളവനാകുന്നു. അപ്പൊ ചുരുക്കം റഹ്മത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന സംഗതിയെ രണ്ടു തവണ ഇവിടെ ആവർത്തിച്ചു പറഞ്ഞു. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ പേരിലാണ് ഞാൻ ഈ കാര്യത്തിലേക്ക് ഇറങ്ങുന്നത് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തവസ്സുൽ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തു കൊണ്ടുള്ള തവസ്സുൽ. അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹം ലഭിക്കാൻ വളരെ കാരണമാകുന്ന വിധത്തിലുള്ള ഒരു തവസ്സുൽ പ്രാർത്ഥന. ഈ ഭാഗം ഇങ്ങനെ ചുരുക്കി പറഞ്ഞ് നിങ്ങളുടെ സമ്മതം പ്രതീക്ഷിച്ച് ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് നീങ്ങുകയാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള വിഷയമാണ്, എനിക്ക് മഹാപ്രയാസത്തിലാണ് ഇപ്പം കഴിഞ്ഞു കൊടുത്തതെങ്കിലും ഈ വിഷയം പ്രത്യേകിച്ച് അത് കേട്ടപ്പോൾ എന്തൊരു ഉത്സാഹമാണ്. ഏകദൈവ വിശ്വാസം എന്ന് സാധാരണ ആളുകളുടെ ഇങ്ങനെ ആർമ്മം പറയാം. ഒരുവിധം ഒപ്പിക്കാത്ത ആളുകളൊന്നുമില്ല, പക്ഷെ നല്ലത് ഏകദൈവ ആരാധനാരെന്നാണെന്നും പറയാം. എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം മനുഷ്യന്മാർ ഈ ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ ഒരു സൃഷ്ടാവും രക്ഷിതാവും ഉണ്ട് എന്ന് ശരിക്കും വിശ്വസിക്കുകയും ബിംബങ്ങളെ ആരാധിക്കുകയും ചെയ്യുന്നവരുണ്ട് ജന്തുക്കൾ. അവരെ ഏകദൈവ വിശ്വാസികളാണെന്ന് പറയലും ഉണ്ട്. യഥാർത്ഥത്തിൽ അത് ഏകദൈവ വിശ്വാസമല്ല, അവർ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ എന്താണ് സംഗതി? ഏകദൈവ ആരാധന എന്നർത്ഥം പറയണ എന്താ കുഴപ്പം? ഇഫ്രാദുല്ലാഹിന്റെ ഇബാദത്ത്, ഇബാദത്ത് അള്ളാഹുവിന് സ്വന്തമാക്കുക, ഇതാണ് തൗഹീദ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അപ്പൊ എന്താ ആരാധന? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു വന്നു ഇബാദത്ത്, പ്രാർത്ഥനയാണ് ആരാധന എന്ന് പറഞ്ഞു. അത് പറഞ്ഞു മാത്രമല്ല ആ വിഷയം ഗ്രഹിക്കാൻ പറ്റിയ ആയതോലും കേൾപ്പിക്കുകയും ചെയ്യും. ഒക്കാലും ഇബാദത്തിന് ഈ ആഴ്ത്താനും നബി ഓതിയത് പ്രാർത്ഥനയാണ് ആരാധന എന്ന് പറഞ്ഞിട്ട് ഈ ആയതോലും കേൾപ്പിച്ചു. അതിന്റെ തെളിവ് യഥാർത്ഥത്തിൽ ഭൂമിനീകരിക്കുക അള്ളാഹുവിന്റെ റസൂലിൽ നാമെന്ന് പറഞ്ഞിരിക്കാൻ തന്നെ മതി, ധാരാളം മതിയായി തെളിയും. പക്ഷെ അതിനെ അടിസ്ഥാനമായ ഖുർആനായ ചോദ്യം കേൾപ്പിച്ചാൽ ഇദ്ദേഹത്തിന്റെ മേല വെളിച്ചമായി. എന്താ കാര്യത്തിന്റെ മേല അവക്കാലും നിങ്ങളുടെ അർത്ഥം പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുകയും അസ്ഥിതി പലക്കും നിങ്ങൾക്ക് ഞാൻ ഉത്തരവ് നൽകുന്നതാകുന്നു. എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി ആരുടെ അഭ്യാസം നയിക്കുന്നുവോ സ്വയംഭൂമി അവരുടെ അക്ഷത്തിൽ പ്രവേശിക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി ആരുടെ അഹങ്കാരം നയിക്കുന്നുവോ സ്വയംഭൂമി അവരുടെ അക്ഷത്തിൽ പ്രവേശിക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പ്രാർത്ഥിക്കുകയും എന്ന് പറഞ്ഞു, പിന്നീട് പറഞ്ഞു ആരാധിക്കുന്നതിനെപ്പറ്റി അഹങ്കാരം നടിക്കുക.
ഇവിടെ ഇങ്ങനെ അഹം ആരാധിക്കുക എന്ന് ഇവിടെ പറഞ്ഞപ്പോൾ അത് നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഇതുപോലെ ഖുർആനിൽ എമ്പാടും ആയത്തുകൾ പ്രാർത്ഥനയാണ് ആരാധന എന്ന് മനസ്സിലാക്കാവുന്ന വിധത്തിൽ ധാരാളം ആയത്തുകളുണ്ട്. അതിൽ ഒരു സംശയമില്ല, പ്രാർത്ഥനയാണ് ആരാധന എന്ന് മാത്രമല്ല മറ്റുള്ള പല ആരാധനകളും ഉണ്ടല്ലോ, അതിന്റെ എല്ലാം കഴമ്പ് പ്രാർത്ഥനയാണ്. അതാണ് മറ്റൊരു ഹദീസിൽ പറഞ്ഞത്, പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ്. ചില ഉദാഹരണങ്ങൾ കൊണ്ട് ഈ വിഷയം വ്യക്തമാക്കാം. അള്ളാഹുവിനെ അടുക്കണേ എന്ന് തേടിയാൽ അള്ളാഹുവിനെ ആരാധിച്ചു. ഗുരുവായൂരപ്പാൻ രക്ഷിക്കണേ എന്ന് തേടിയാൽ അമ്മനെ ആരാധിച്ചു. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് തേടിയാൽ സ്വാമിയെയും അയ്യപ്പനെയും ആരാധിച്ചു. ഈശോ ഈശാനബിയെ രക്ഷിക്കണേ എന്നും പ്രാർത്ഥിച്ചാൽ ഈശാനബിയെ ആരാധിച്ചു. ഇങ്ങനെ മനസ്സിലാക്കാം, പ്രാർത്ഥനയാണ് ആരാധന. അപ്പോൾ ആരാധന എന്നുള്ളത് നമുക്ക് ഓരോരോ ആവശ്യം നേരിടുമ്പോൾ അത് സ്വന്തത്തിൽ നിറവേറ്റാൻ കഴിയാതെ വന്നത് നിമിത്തം മറ്റ് അതിന് കഴിയുന്നവരോട് ആവശ്യപ്പെടലാണല്ലോ. അത് സ്വാഭാവികമായ ഒരു കാര്യമില്ലേ? അതിനൊരു അധ്വാനവും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പിന്നെ ഇത് അവിടെ ഒരു ആരാധന എന്നുള്ളത് എന്തിന് എന്ന് ഒരു സംശയം ചിലർക്കുള്ളതുപോലെ തോന്നി. ആ സ്വാഭാവികമാണ്. അള്ളാഹുവിനോ ഈ മനുഷ്യൻ അവന്റെ പല ആവശ്യങ്ങളും മനുഷ്യർക്ക് നേരിടുന്നു, സ്വന്തത്തിൽ അത് നേടാൻ കഴിയുന്നില്ല. ആവശ്യമുണ്ട്, നേടാൻ കഴിയുന്നില്ല. അതുപോലെ അപകടങ്ങൾ വരുന്നു, തടുക്കാൻ കഴിയുന്നില്ല. ഈ രണ്ടരംഗത്തും കഴിവുള്ള മനുഷ്യനോട് അപേക്ഷ പറയാൻ, അതാണ് പ്രാർത്ഥന. കഴിവുള്ള വിഷയത്തിൽ അപേക്ഷ പറയുന്നതാണെങ്കിലോ അതിന് പ്രാർത്ഥന എന്ന് പറയില്ല, അതിന് അപേക്ഷ എന്ന് മാത്രമേ പറയുള്ളൂ. ഇപ്പോ ഞങ്ങളൊരു കുട്ടിയെ കോളേജിൽ ചേർക്കാൻ കൊണ്ടിരുന്നിട്ട് പ്രിൻസിപ്പാളോടും കമ്മിറ്റിക്കാരോടും പറയാൻ എന്റെ കുട്ടിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് പഠിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ആരും പറയില്ല. പ്രാർത്ഥന എന്നുള്ളതും അപേക്ഷ എന്നുള്ളതും തമ്മിൽ വേർതിരിയുന്ന ഉദാഹരണം, ഒരു രോഗിയെ കൊണ്ട് ആശുപത്രിയിൽ ചെന്നിട്ട് രോഗിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് പറയാം. അപേക്ഷിക്കുന്നു എന്ന് പറയാം, പ്രാർത്ഥിക്കുന്നു എന്ന് പറയില്ലല്ലോ. അപ്പോൾ പ്രാർത്ഥന എന്നുള്ളതിൽ ഒരു അദൃശ്യമായ ഒരു പരിഗണന, അക്കാര്യം നേടിച്ചതാൽ എനിക്ക് സ്വന്തം തന്നെ കഴിയില്ല, വേറെ ആർക്കൊണ്ടും കഴിയില്ല, അതുകൊണ്ട് അത് കഴിവുണ്ടെന്ന് അതിനെപ്പറ്റി വിശ്വസിച്ചിട്ട് അവനോട് അപേക്ഷ പറയാൻ, അതാണ് പ്രാർത്ഥന. അപ്പോൾ വിഷദീശയെ രക്ഷിക്കണമെന്ന് രക്ഷിക്കുന്നത് പ്രാർത്ഥനയാണ്, ആരാധനയാണ്. ഇത് വളരെ വലിയൊരു വിഷയമാണ്. ഇതിനെപ്പറ്റിയാണ് വലിയ ചിന്താക്കുഴപ്പവും തർക്കമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഹിതദാസന്മാരായ അവലിയാക്കളോട് പ്രാർത്ഥിക്കുന്നതിന് വിവാദമില്ലെന്ന് വെട്ടിത്തുറന്ന് പറയുന്നത് വരെ എത്തിയിരിക്കുന്നു. പിന്നെ എന്താണ്, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, വേറെ ആരോടും പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്ന അതിനൊരു ഉദാഹരണം എന്താണ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയുന്നില്ലാതെ ഒരടിസ്ഥാനമില്ല എന്ന് മാത്രമല്ല, കുട്ടിക്കാലം മുതലൊക്കെ കേട്ട് പരിചയിച്ചതനുസരിച്ച് അങ്ങ് നീങ്ങുന്നു എന്നല്ലാതെ അവിടെ ബുദ്ധി കൊടുത്ത് ആലോചിച്ചിട്ടില്ല. ഞാൻ ഈയിടെ ഒരു ചോദ്യം പരസ്യം ചെയ്തിരുന്നു, ബദരികളെ കാക്കണേ എന്നിങ്ങനെ വിളിച്ചു തേടുന്നുണ്ടല്ലോ, ബദരികൾ 313 ആളുണ്ടെന്നാണ് ശിവരങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ 313 ആള് എല്ലാവരും ഇത് കേട്ടിട്ട് വേണ്ടത് ചെയ്യുമോ, അഥവാ എല്ലാവരും കൂടി ഒരാളെ ഏൽപ്പിച്ചിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ അത് ആര് എന്ന് ചോദിച്ചു. ഒരു മറുപടിയില്ല. പത്രികളെ ഒരു പാത്രങ്ങളിൽ ഇട്ട് കാണാപാടാക്കി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവരൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് അവരെ പറ്റി പെട്ടെന്നും വിശ്വസിക്കുന്നത് പറയാൻ ഞാൻ തയ്യാറില്ല. ബോധപൂർവം പറയുന്നതിലാണ് ഇവിടെ ബുദ്ധിപ്പെടുത്തം. അപ്പോ അല്ലാഹുവേ കാക്കണേ എന്നുള്ള ആ പ്രാർത്ഥന ആരാധന നടത്താകുന്നു. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വിശദീകരിച്ചു എന്ന് ഖുർആനിലൂടെ നീളം പറഞ്ഞ ഒരു സംഗതിയാണ് ഇബാദത്ത് അല്ലാഹുവിന് മാത്രമെന്ന്. ആ ഇബാദത്തിനെ പറ്റിയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അദ്വഅഹു വൽ ഇബാദാ, പ്രാർത്ഥനയാണ് ആരാധന. പിന്നെ മുഹുൽ ഇബാദ എന്ന് പറഞ്ഞല്ലോ ഇബാദത്തിന്റെ മറ്റ ഇബാദത്തിന്റെ ജീവൻ ഇബാദത്തിന്റെ പ്രാണൻ ആരാധനയാണ് പ്രാർത്ഥനയാണ്. ഏതൊരു ഇബാദത്തെ എടുത്തു നോക്കിയാലും അതിന്റെ ഉള്ളിൽ പ്രാർത്ഥന ഉണ്ട്, ഉണ്ടാവണം, എങ്കിലേ അത് ആരാധന ആകെയുള്ളൂ. പള്ളിയിലേക്ക് നമ്മൾ പോകുന്നു എന്തിനു വേണ്ടി? നമസ്കാരത്തിൽ പങ്കെടുക്കാൻ. അതെന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ പുരുത്തവും പരലോകം മോക്ഷവും ലഭിക്കാൻ. അപ്പൊ പ്രാർത്ഥനയായല്ലോ. അതുകൊണ്ട് ആ പള്ളിയിലേക്കുള്ള പോക്ക് ആ നടത്തത്തിന്റെ ഇബാദത്താണ്. അത് ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന അവസ്ഥ ഇതായതുകൊണ്ട് ജാലത്തിലേക്ക് പോകുന്നതോ അതിന്റെ എന്താ അവിടെയും ചെയ്തിട്ടുണ്ട്. ആ ജാലത്തിൽ തന്നെ ചില കാര്യങ്ങൾ നേടണമെന്നുള്ളതുണ്ട്. അപേക്ഷകൾ സമർപ്പിക്കണം, ആവശ്യങ്ങൾ നേടണം എന്നുണ്ടാവില്ല. ആ മാനസിക പ്രാർത്ഥനയോടുകൂടിയാണ് ജാലത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ആ ജാലത്തിലേക്കുള്ള പോക്ക് തന്നെ ശുരുക്കന്റെ ഭാഗത്താകുന്നു. ഇനി ജാലത്തിലേക്ക് ഒരാൾ പോകുന്നു എന്തിനു വേണ്ടി? അവിടെ ഇല്ല ഒരാളെ കാണാൻ വേണ്ടി. അതിൽ അപകടം. അപ്പോ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന അവസ്ഥയിൽ ചെയ്യുന്നത് അതാണ് സംഗതി. ഈ നാട്ടില് നിങ്ങൾ വാഹനത്തിലോ കാൽനടയായിട്ടോ യാത്ര ചെയ്യുമ്പോൾ ഇടത്തും വലത്തും ഒന്ന് ശ്രദ്ധിച്ച് നോക്കാൻ, എത്ര എത്ര പള്ളികൾ, എത്ര അമ്പലങ്ങൾ, എത്ര ജാലങ്ങൾ, എത്ര കലേശകൾ, നിരക്ഷപ്പെട്ടികൾ, ഇതൊക്കെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാണ്. ഈ നിരക്ഷപ്പെട്ടിയിൽ പണം ഇടുന്നത് പ്രാർത്ഥനയോടുകൂടിയാണ്. എന്താ പ്രാർത്ഥന? എന്റെ വാഹനം യാതൊരു അപകടവും കൂടാതെ എത്തേണ്ടതായ സ്ഥലത്ത് എത്തട്ടെ. ദരിദ്രന്റെ സാധനം കൊണ്ടുപോകുന്നതാണെങ്കിൽ ഒരു അധികം പ്രാർത്ഥന. ഈ സാധനങ്ങളൊക്കെ നല്ല വിലയ്ക്ക് വിറ്റിട്ട് നല്ല ലാഭം പറ്റുമാറാകട്ടെ. ആ പ്രാർത്ഥനയോടുകൂടിയാണ് നേർച്ചപ്പെട്ടിയിൽ പണം എടുത്തത്. പോയി കാര്യം മുസ്ലിം ബാല പ്രാർത്ഥന ആരാധനയുടെ മധ്യയാകുന്നു. അപ്പോൾ പള്ളിയിലേക്ക് പോകുന്നതിൽ ശരിയായ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന വിധത്തിലാണെങ്കിൽ ആ പോക്ക് ഇബാദത്ത് ജാലങ്ങളിലേക്കും അമ്പലങ്ങളിലേക്കും മറ്റും പോകുന്നത് ഇങ്ങനെയുള്ള പ്രാർത്ഥനയോടുകൂടിയാണെങ്കിൽ ഇതിന് തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. ഇന്നവൻ അങ്ങനെയാണ്, മറ്റവൻ ഇങ്ങനെയെന്ന് പറയണ്ട. അങ്ങനെയാണെങ്കിൽ അത് തന്നെ മനുഷ്യൻ കാഫറാകുന്ന ശിഷ്യനായി പോകുന്ന കാര്യമാകുന്നു. പള്ളിയുണ്ടാക്കുന്നു എന്തിനു വേണ്ടി? പള്ളിയുണ്ടാക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു കേന്ദ്രമുണ്ടാകാൻ വേണ്ടി, പ്രാർത്ഥനയുടെ കേന്ദ്രം. അപ്പോൾ അവിടെ പ്രാർത്ഥന വന്നു പതുക്കെ. അതുകൊണ്ട് പള്ളി ഉണ്ടാക്കാൻ പ്രാർത്ഥന, ജാലം കെട്ടി പൊന്തിക്കലോ അതിനുമുണ്ട് മാതിരിയെന്നുള്ള പ്രാർത്ഥന. ആ ജാലത്തിലെ അവിടുത്തെ ആ ശേഷനോട്, ആ ഔലിയാനോട്. അതുകൊണ്ട് അത് ശിർക്കിന്റെ ഇബാദത്താണ്. പ്രാർത്ഥന ആരാധനയാകുന്നു. അദ്വഅഹു മുസ്ലിം ഇബാദത്ത്, പ്രാർത്ഥന ആരാധനയുടെ മധ്യയാകുന്നു. ഈ രണ്ട് ചെറിയ ഹദീസ് നല്ലവണ്ണം മനസ്സിലാക്കിയാൽ മതി, തൗഹീദ് മനസ്സിലാവും, ഒരു പ്രയാസവുമില്ല. സഹോദരങ്ങളെ, ഈ ലോകത്ത് സർവത്ര ഉയർന്നു നിൽക്കുന്ന ഈ ജാലങ്ങളുണ്ടല്ലോ, അതിന്റെയൊക്കെ സ്ഥിതി എന്താണ്? സഹീഹായ പല ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ ലേലത്ത് വിതരണം ചെയ്യുന്ന സപ്ലൈ ഓഫീസുകളാകുന്നു ഈ ജാറുകളൊക്കെ. ലേലത്ത് നാടൊക്കെ വിതരണം ചെയ്യുക. സംഗതി മഹാ അപകടമാണ്. അതിന്നിപ്പോൾ ചെയ്തു വരുന്നത് എന്താ പറയേണ്ടി, വലിയ അപകടം പിടിച്ച അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. തൗഹീദ് ആകെ തകർന്നു. ഇതാണ് ഇതിൽ നിന്ന് അങ്ങോട്ട് നീങ്ങിയാൽ എമ്പാടും കാര്യങ്ങൾ വരും. നമ്മുടെ നാട്ടിൽ നടന്നുവരുന്ന ഈ മൗലൂദും അസീമും ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ഉള്ളടക്കം പിന്നെ നോക്കാം. റാസീബിന്റെയും മൗലൂദിന്റെയും ഉള്ളടക്കം എന്തെന്നുള്ളത് പിന്നെ നോക്കാം. ഉള്ളടക്കം ശരിയാണ്, എന്നാൽ തന്നെ ഒരു സമിതി പരിഗണിക്കാതെ വച്ചില്ല. എന്താണ്, ആരുടെ പേരിലാണോ ഈ മൗലൂദ്, അവരുടെ പൊരുത്തം കിട്ടാൻ വേണ്ടിയുള്ള ഒരു ആരാധനയാണ് ആ മൗലൂദ്. മുഹിദ്ദി ഷെയ്ഖിന്റെ പൊരുത്തം കിട്ടാൻ മുഹിദ്ദി മൗലൂദ്, ബദരികളുടെ പൊരുത്തം കിട്ടാൻ ബദർ മൗലൂദ്. മുഹിദ്ദി ഷെയ്ഖിന്റെ പേരിൽ ആരെങ്കിലും ബദർ മൗലൂദ് ഏർച്ചാക്കലുണ്ടോ? ഇല്ല, നേരെ മറിച്ചും ഇല്ല. അപ്പൊ അത് കേവലം പ്രാർത്ഥനയോടുകൂടി, പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ നടന്നു വരുന്ന ഒരു കർമ്മമാണ്, ഒരു ദുഷ്കർമ്മം. ഉള്ളടക്കത്തിലേക്ക് നോക്കിയാലോ, കൂപ്പ തൊട്ടിയ ആകുന്നു ഞാൻ ചൊല്ലിയിൽ ആകും അതെന്നോവർ. കേട്ടോ, ഒരു കാര്യം നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ നടന്നത് തന്നെ എന്ന് പറയുകയാണ്. ആരാത് പറയുന്നത്? ഒരു അവലിയ പറഞ്ഞതാണെന്നാണ് വാദം. എന്നാൽ ഇത് അള്ളാഹുവിന്റെ സ്ഥാനമാണ്. ഒരു കാര്യം ഉദ്ദേശിച്ചാൽ നടക്കട്ടെ എന്ന് പറയുക, ക്ഷണം അത് നടക്കുക, അത് അള്ളാഹുവിന്റെ സ്ഥാനമാണ്. അതുകൊണ്ട് അതൊരു മുഅ്മിനു പറയാൻ പറ്റിയതല്ല. അതിൽ തന്നെ ഒരു റാസീബിൽ പറയുന്നു, ഇല്ല അന്ത റാസീബിൽ അവർ നീക്കണേ. മനുഷ്യൻ അള്ളാഹുവിനോട് നേരിട്ട് പറയാം, ലാഹന ഇല്ല അന്ത അള്ളാഹുവേയും ഞാൻ ഒന്ന് തന്നെ. ഇതൊക്കെ കേട്ടിട്ട് ഒരു നടപടി എടുക്കാതെ ഇജ്ജി ഇഷ്ടം പോലെ പറഞ്ഞോളാം, കണക്ക് പിന്നെ നോക്കാം എന്ന് പറയുകയാണ് അള്ളാഹു. സഹോദരങ്ങളെ, ഈ നിലയിൽ നമ്മുടെ സമുദായത്തെപ്പറ്റി നോക്കിയാൽ, ചെറുപ്പം മുതൽക്ക് ഞാൻ കണ്ടു ശീലിച്ചത് വളരെ അപകടത്തിലാണ്. എന്റെ സ്വദേശമായ വെളിയങ്കോട്ട് ഈ റോഡുകളൊക്കെ വരുന്നതിന് മുമ്പ് ഇടവഴികളായിരുന്നു. ഇടവഴികളിൽ ഓരോ മൂലയിലും മുക്കിലുമൊക്കെ ഒരു മുള കഷ്ണം താണ് നാട്ടിയിട്ട് അതിലൊരു പാലൂസ് തൂക്കി വെളുക്കത്തിക്കലുണ്ടായിരുന്നു. കുറെ ചിരട്ടയും അവിടെ കാണും. ചിരട്ട എന്തിനാണെന്നുള്ളത് അന്വേഷിച്ചിട്ട് ഒരു പിടുത്തം കിട്ടിയില്ല. വിളക്ക് ഇങ്ങനെ നടന്നു പോകുന്ന ആളുകൾക്ക് ഒരു വെളിച്ചം കാണാൻ തന്നെ വളരെ വ്യക്തമാണല്ലോ. കാഞ്ഞിരപ്പറ്റത്തെ ഫരീദ വലിയാക്ക് നേർച്ചയാണ്. കാഞ്ഞിരപ്പറ്റം അടുത്ത് ഞാൻ പോയ സമയത്ത് അവിടെ പറ്റി അതിനെപ്പറ്റി അന്വേഷിച്ചു. ഇതെന്താണിത്? ഒരു ചിരട്ട നേർച്ചയാക്കല്ല. അപ്പൊ പറഞ്ഞു ഒരു സമയം പറയാൻ പറ്റില്ല, വളരെ മോശമാണ്. എന്താണ് നമ്മുടെ സമുദായം, എവിടെയാണ് എത്തിയിരിക്കുന്നത്? എന്ത് അപകടം പറ്റിയാലും അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം മതാചാരമായി നാടൊക്കെ പരന്നിരിക്കുന്നു. സംഗതി വളരെ മോശമാണ്. ഈ ഇരുട്ടിൽ നിന്ന്, ഈ നരകത്തിന്റെ മാർഗത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ളതിനു വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുകയും സമുദായത്തെ ഉപബോധിപ്പിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി ചില അനുഗ്രഹീതരായ നല്ല മനുഷ്യന്മാർ നേരത്തെ പുറപ്പെട്ടു. അവര് അതുമൂലം വളരെയധികം കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നു. പല പീഡനങ്ങളും മർദ്ദനങ്ങളും അനുഭവിച്ചു. എന്തായാലും വെറുപോലെ കാണാൻ ഞങ്ങൾക്കിത് പറയാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ബാധ്യത അവർ നിറവേറ്റാൻ തയ്യാറായി. അതിന്റെ ഫലമായി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കുറെയെല്ലാം വെളിച്ചം പരത്തിരിക്കുന്നു. ഇതിൽ എമ്പാടും കാര്യങ്ങൾ ഇതാ, കൊല്ലം കൊല്ലം പുതിയ പുതിയ ഉറൂസുകൾ കണ്ടുവരുന്നു. പൊന്നാനി ഉറൂസ് എന്നുള്ളത് രണ്ടു കൊല്ലം മുമ്പ് കേട്ടിട്ടില്ല, ഇപ്പൊ അവിടെയും കഥ തുടങ്ങിയിരിക്കുന്നു. ഉറൂസ് ഉറൂസ് എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? അഴുറസ് അഴുറസ് അഹീനാണ്, കല്യാണം എന്നാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ ചെയ്തു വരുന്നത് കല്യാണം പരിപാടിയാണെന്നാണ്. അത് വടക്കേ ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള വാക്കാണ് ഉറൂസ്. അതിപ്പോ ഇതുകൊണ്ടും പരന്നിരിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്? എന്തെല്ലാം ശിർക്കിന്റെ ഏർപ്പാടുകളാണ് പുണ്യകർമ്മം എന്നുള്ള ധാരണയിൽ മനുഷ്യൻ കൊണ്ടുനടക്കുന്നത്? സഹോദരങ്ങളെ, ഇതിനെല്ലാം തകർത്തു കളയുന്ന ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ഇലാഹ ഇല്ല എന്നുള്ള ആ ഒരൊറ്റ പദം കൊണ്ട് ഇതെല്ലാം തകർന്നുപോയി. ഒരു ജാറമോ ഒരു കനീസയോ, കനീസ യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരാണ് അവർ കണക്കാക്കിയ പലരെയും അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടത്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വഴി വാഹനത്തിലോ കാൽനടയായിട്ടോ പോകുമ്പോൾ ഇടവും ബലവും ധാരാളം പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ കാണാം. ഈ എല്ലാ പ്രാർത്ഥനാ കേന്ദ്രങ്ങളും അള്ളാഹുവിന് എതിരായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്തിന് നിഷേധിക്കുന്ന തരത്തിലുള്ള പരിപാടികളാകുന്നു. സഹോദരങ്ങളെ, ഈ കാര്യം നാം ഉണരണം. ബേപ്പൂർ പള്ളിയിലുണ്ടായിരുന്നതിന് മുമ്പ് ഒരു കല്ല്, വലിയൊരു കല്ല്, ഒരു ആരാധിക്കപ്പെടുന്ന കല്ല്, ജമാലുദ്ദീൻ മൗലവി. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, വടകര കെ കെ എം ജമാലുദ്ദീൻ മൗലവി വഴന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഉസ്മാനാജി ഉണ്ടായിരുന്നു. അദ്ദേഹം ആ കല്ല് കുറെ ആളുകളെ കൊണ്ട് എടുപ്പിച്ച് കടലിൽ, മേലെ കടലിൽ കൊണ്ടുപോയി താഴ്ത്തിക്കളും. എവിടെ എത്തിയിരിക്കുന്ന കാര്യം? തനിച്ച കല്ലിനെ ആരാധിക്കുന്ന അനുഭവമാണ് അവിടെ ഉണ്ടായത്. ഇപ്പോൾ ഇതാ പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു 5-6 മൈല് കിഴക്ക് നാട്ടുകല്ല് എന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടെ ഒരു കല്ല് ഒരു 6 മുഴം നീളമുള്ള ഒരു വലിയ കല്ല് ഇങ്ങനെ നാട്ടി വെച്ചിരിക്കുക. അവിടെ ഇപ്പോ തുടങ്ങിയിരിക്കുന്നു നേർച്ചയും വഴിപാടും ഉറൂസും ഒക്കെ. തനി കല്ലിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. സംഗതി വളരെ മോശമാണ്. ഈ ദുരവസ്ഥയിൽ നിന്ന് ഈ സമുദായത്തെ തട്ടി ഉണർത്തി ശരിയായ തൗഹീദിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാകുന്നു. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പൊരുൾ എന്നോണം എനിക്ക് ചുരുക്കി പറയാനുള്ള വിഷയം. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസം ചിലർ പറയുന്നുണ്ട്. വിവാദത്തിന് ആരാധന എന്നും ആരാധന പ്രാർത്ഥനയാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. അവിടെ പറയുന്നു വിവാദത്ത് പാടില്ല എന്ന് വെച്ചാൽ അടിമവേല പാടില്ല എന്ന അർത്ഥം പറയുന്നു. അടിമവേല, അപ്പൊ വിവാദത്ത് അടിമവേലയാണ്, അടിമവേല ചെയ്തവൻ കാഫിറാണ് മുശ്രിക്കാണ് എന്ന് പറഞ്ഞു. ഇസ്ലാമിൽ അങ്ങനെ ഒരു വിധിയില്ല കേട്ടോ. അടിമവേല പാടില്ല എന്ന് പറയുന്നത് അവരുടെ അഭിപ്രായമാണ്, ഇസ്ലാമിൽ അതില്ല. അടിമവേലയെ പറ്റി ഇസ്ലാമിലുള്ളത് എന്താണെന്ന് പരിശോധിച്ചാൽ ന്യായമായ നിലയിലുള്ള അടിമയാണെങ്കിൽ അടിമവേല ചെയ്യൽ ഫർള്. അപ്പൊ എന്താണ് ന്യായമായ അടിമ എന്ന് വെച്ചാൽ അത് ചുരുക്കി പറയാം. അള്ളാഹുവിന്റെ പ്രവാചകന്മാര് ലോകത്ത് വന്നിട്ട് നമ്മുടെ സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിന് മാത്രം ആരാധിക്കണമെന്ന് അവർക്ക് നല്ല പഠനം വിശദീകരിച്ചു കൊടുത്തു. അതിന്റെ ആവശ്യകതയും അതിന്റെ ഗുണങ്ങളും കുറിച്ചു കൊടുത്തു. എന്നാൽ ഈ ദുർജനം അത് കേൾക്കാൻ തന്നെ തയ്യാറായില്ല. നന്ന ചുരുക്കം ആളുകളത് കേട്ട് വിശ്വസിച്ചു എന്നല്ലാതെ മഹാഭൂരിപക്ഷം ഈ പ്രവാചകന്മാരെയും അവരെ കൂടെ ചേർന്നവരെയും ഒക്കെ കഠിനമായി ദ്രോഹിക്കുകയാണ് ചെയ്തത്. ദ്രോഹിക്കുക എന്ന് വെച്ചാൽ എന്തുവരെ അവരെ ആട്ടിയോടിക്കുക, പിടികിട്ടിയവരെ കൊല്ലുക, തീരെ ദഹിപ്പിക്കുക വരെ സംഭവിച്ചു. എന്താ കാരണം? സൃഷ്ടാവായ രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞതാ കാരണം. ആ നിലയിലായപ്പോൾ അള്ളാഹു ആദ്യമാദ്യം മുഅ്മിനീങ്ങളോട് നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞിരുന്നതില്ലെന്ന് നിങ്ങൾ പകരം പെട്ടിക്കൊണ്ടി എന്ന് സമ്മതം കൊടുത്തു. ആ പകരമായിട്ട് യുദ്ധത്തിൽ കലാശിച്ചു. യുദ്ധത്തിൽ ഇറങ്ങേണ്ടി വന്നപ്പോൾ ഒരു ഭയാശങ്ക, ആയുധമില്ല, ആളില്ല, മറുകക്ഷിയാണെങ്കിൽ ആയുധം കൊണ്ടും ആളെ കൊണ്ടും വളരെ മികവിലാണ്, അതുകൊണ്ട് നമുക്കിവരെ നേരിടാൻ കഴിവില്ലല്ലോ എന്ന ഒരു വേചാരുണ്ടായി. അപ്പോൾ അള്ളാഹു മുഅ്മിനീങ്ങളെ അവരുടെ പ്രവാചകൻ മുഖേന അറിയിച്ചു, നിങ്ങളെ അറിയിപ്പോ നമ്മൾ സഹായിച്ചോളാം. അങ്ങനെ അള്ളാഹുവിന്റെ ഭാഗതത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അള്ളാഹുവിനെ വരവേൽപ്പിച്ച് അവർ യുദ്ധത്തിനിറങ്ങി. യുദ്ധത്തിൽ ജയിക്കാനുള്ള വകയൊന്നുമില്ലെങ്കിലും അള്ളാഹുവിന്റെ സഹായത്താൽ അവർ ജയിച്ചു. അങ്ങനെ ജയിച്ച കക്ഷി തോറ്റ കക്ഷിയുടെ നേരെ ഈ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ എല്ലാവർക്കും കുറെയൊക്കെ അറിയുമല്ലോ. ആ വിധമൊന്നും നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ അവരെ പിടിച്ചുകെട്ടി അടിമയാശിക്കോ. അള്ളാഹുവിനെ ആരാധിക്കുന്നതിന്റെ തടസ്സം ഉണ്ടാക്കിയിട്ടാണല്ലോ ഈ കുഴപ്പമൊക്കെ വന്നത്. അതുകൊണ്ട് അള്ളാഹു സമ്മതം കൊടുത്തു അവരെ പിടിച്ചുകെട്ടി അടിമയാശിക്കോളാൻ. അങ്ങനെ അടിമയാക്കപ്പെട്ടവർ ആ യജമാനന്മാർക്ക് അടിമവേല ചെയ്യൽ ഫർളാണെന്നാണ് വിധി. അതിൽ യാതൊരു സംശയമില്ല. ആ ഫർളായ അടിമവേല അതുപോലെ തന്നെ ഫർളല്ലാത്ത ഒരു അടിമവേല വേറെ ഉണ്ട്. അതായത് അക്രമമായി അടിമയാക്കപ്പെട്ട യൂസുഫ് നബിയെ ഒരു കൂട്ടം ആളുകൾ ആ വിജന പ്രദേശത്തെ പട്ടത്തുണച്ചിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി മിസ്രിലെ അടിമച്ചന്തയിൽ വിറ്റതാണ്. അതുപോലെ നബിയുടെ സഹാബികളിൽ സയ്യിദ് ബിൻ ഹാരിസത്തെന്ന സഹാബി ഒരു കൂട്ടം ആൾക്കാർ പിടിച്ചുകൊണ്ടുപോയി മക്കത്തെ അടിമച്ചന്തയിൽ വിറ്റതാണ്. ഈ നിലയിൽ അന്യായമായി അക്രമമായി അടിമയാക്കപ്പെട്ടവരുണ്ടല്ലോ, അവർ അവരുടെ ഹെക്മാരന്മാർക്ക് അടിമവേലി ചെയ്യൽ അതിലെ ഹെക്മന്താ അതൊരു ജായസായ കാര്യമാണ്. അള്ളാഹു അനുവദിച്ചതാണ്. ആ അടിമവേല ചെയ്തവരെ അള്ളാഹു അതിന്റെ പേരിൽ ശിക്ഷാ നടപടി ഒന്നും എടുക്കുകയില്ല, ഉറപ്പാണ്. അപ്പോൾ ഒരു ഭാഗം ഹലാല്, ഒരു ഭാഗം ഫർള്, അതാണ് അടിമവേലയുടെ അവസ്ഥ. അത് ശിർക്കാണെന്ന് അപ്പം ഒരു പറഞ്ഞുണ്ടാക്കിയത്. ഇബാദത്തിന് അടിമവേല എന്ന അർത്ഥം വെച്ചിട്ട് ഇവിടെയാണ് എത്തിയത്. ഇത് ഇസ്ലാമിനുള്ളതല്ല, അത് അവരുടെ സ്വന്തത്തിനുള്ളതാണ്. അള്ളാഹുവിന്റെ പേരിൽ അവരെ വെച്ചുകെട്ടിയിരിക്കുകയാണ്. വിവാദത്തിന്റെ അടിമവേല എന്ന അർത്ഥം പറഞ്ഞിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് എന്നോട് നേരിട്ട് ഒരാൾ പറഞ്ഞതാണ്. അതിലെന്തിനാ അങ്ങനെ സാധിക്കുന്നത്? അഴിവ് അടിമ വിവാദത്തെ അടിമവേല എന്താ അതിന് തിരക്കണത്? തിരക്കൻ മേൽ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ അർത്ഥം കണക്കൂട്ടാൻ പറ്റൂലല്ലോ. അക്ഷരങ്ങൾ യോജിച്ചു കണ്ടിട്ട് ഈ വിധത്തിൽ അർത്ഥം കണക്കൂട്ടിയാൽ അപകടമാണ്. ജബൽ വട്ടകം, ജമാല് വട്ടകവേലയോ? ജമാൽ എന്നുള്ള സൗന്ദര്യമാണ്. എന്താ വിശേഷം? ഇങ്ങനെ അർത്ഥം കണക്കൂട്ടാൻ പറ്റൂ? പറുത്ത് പറുക എന്ന് വെച്ചാൽ ആർത്തവം, അല്ലെങ്കിൽ ആർത്തവം കഴിഞ്ഞിട്ടുള്ള ആ ശുദ്ധികാലം. രണ്ടിനും പറുകെന്ന് അറബി ഭാഷയിൽ പറയും. ഇറാത്തോ എന്താ പറുകിന്റെ അർത്ഥം ആർത്തവം എന്നാണ്, തിറാത്തിന്റെ അർത്ഥം വായന എന്നുമാണ്. പറുക എന്നതിലുള്ള ആ മൂന്നക്ഷരം തന്നെയല്ലേ തിറാത്ത് എന്നതിലും പ്രധാനമായുള്ളത്? എന്തു അർത്ഥാനാണ്? നഫ്സ് മനസ്സ്, നിഫാസോ പ്രസവരക്തം മുറിയുക എന്നാണ് അർത്ഥം. എന്തൊരു അത്ഭുതമാണ് പഠിച്ചവൻ പോരാൻ. ഇങ്ങനെ തൊള്ളേ തൊള്ളേതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പേരിൽ ചുമത്തുകയോ പറ്റൂല. അപ്പോൾ വിവാദത്തിന് അടിമവേല എന്ന് അർത്ഥം പറഞ്ഞിട്ടുണ്ടായ ഈ കുഴപ്പം അതിഭയങ്കരമാകുന്നു. ഇസ്ലാം ദീനിന്റെ അടിസ്ഥാനം മാറ്റിമറിക്കുന്ന നീക്കമാകുന്നു. പിന്നെ പറയുന്നു, അത് മാത്രമല്ല അനുസരണം എന്നും കൂടി അർത്ഥമുണ്ട്. അപ്പൊ ഇജാദിനെ പോലും അള്ളാഹു നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു എന്നും കൂടി അർത്ഥമുണ്ട് എന്നാ പറയുന്നത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാതെ മനുഷ്യൻ മുസ്ലിം ആവൂല. പിന്നെ എങ്ങനെ പറയൂ? പിന്നെ മാതാപിതാക്കളെ അനുസരിക്കൽ അള്ളാഹു നിർബന്ധമായി കൽപ്പിച്ച കാര്യമാണ്. ഈ അനുസരണം തന്നെ ഭാഗത്തിന് ആസം വെച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വിധി പറയാൻ നിന്നാൽ കാര്യമൊക്കെ അവതാളത്തിലായി പോകും. ഇതിനെല്ലാം പറഞ്ഞൊരു അത്ഭുതം കേൾക്കണം. വിവാദത്തിന് അനുസരണം, അടിമത്തം, ആരാധന മൂന്നർത്ഥമുണ്ട്. മൂന്നും കണക്കിലെടുക്കണം എന്നാണ് വിവാദം. അതൊരു മഹാത്ഭുതമാണ് മനുഷ്യന്റെ ചരിത്രത്തിൽ. വാക്കുകൾക്ക് ഒന്നിലധികം അർത്ഥമുണ്ടാകല്ല അറബി ഭാഷയിൽ വളരെ കാണുന്ന ഒന്നാണ്. മലയാളത്തിൽ നമുക്ക് കുറെ അറിയാം. എന്നാൽ അതാത് സ്ഥലങ്ങളിൽ യോജിക്കുന്നത് ഏതെന്ന് നോക്കി ആ അർത്ഥം മാത്രം വെക്കുകയല്ലാതെ എല്ലാ അർത്ഥവും കൂടി വെക്കണം എന്ന് പറയുന്നത് മഹാത്ഭുതകരമായ ഒരു വാക്കാണ്. അതുകൊണ്ട് ഏത് നിലക്കും ഈ വാദം മഹാപിഴവാകുന്നു. ഇതിങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ മൗലവി കൂട്ടുകാരായ ജി കെ മൂസ മൗലവി, പി എൻ മുഹമ്മദ് മൗലവി, പിന്നീട് ജമാലുദ്ദീൻ മൗലവി, എടവണ്ണ അലി മൗലവി, പർപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ, ഇവരൊക്കെ ഈ നിലയിൽ പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ഈ നില വന്നത്. ഞാൻ വിശ്വസിക്കുന്നതാണ് അവരതൊക്കെ അങ്ങനെ പറയാതെ മയപ്പെടുത്തി നിന്നിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് തൗഹീദ് പ്രസ്ഥാനത്തിലുണ്ടായ ഈ അഭിവൃദ്ധി ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാവരോടും എന്റെ അപേക്ഷ, എന്റെ ഉപദേശം, ഞങ്ങളെ കൂടുതലുള്ള അധികം വയസ്സായവനാണ്, അതുകൊണ്ട് ഞാൻ ഉപദേശം ഒന്നും തന്നെ പറയും. നമ്മളിത് ഇത് ഇത് കാര്യപ്പെട്ട നിലയിൽ ഉയർത്തിപ്പിടിക്കണം. ഇല്ലാതിരുന്നാൽ നമുക്ക് ഗുണമില്ല. നമ്മളൊരു കാര്യം പോക്കുന്നുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ വിവരക്കേട് കൊണ്ടും ആലോചന കഴിവ് കൊണ്ടും പലപ്പോഴും നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള വ്യത്യാസങ്ങൾ അതൊക്കെ പരിഹരിക്കുവാനും അതിന് വേണ്ടത് ചെയ്യുവാനും അള്ളാഹു നമുക്ക് പ്രചോദനം നൽകട്ടെ. സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്കൊരു അന്യനല്ല. ഞാൻ കോഴിക്കോട്ടുകാരനാണ്. ഞാനായ പട്ടാളപ്പള്ളിയുണ്ട്. എനിക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് സൗകര്യം പോലെ നോക്കാം.